എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് ഒന്നര വർഷത്തേക്ക് മരവിപ്പിക്കാം എന്ന കേന്ദ്രമന്ത്രിമാരുടെ നിർദ്ദേശം ഡൽഹിയിൽ പ്രക്ഷോഭം തുടരുന്ന കർഷക സംഘടനകൾ തള്ളിക്കളഞ്ഞു. ഒന്നര വർഷത്തേക്ക് മരവിപ്പിക്കുകയല്ല തങ്ങളുടെ ആവശ്യം. മൂന്ന് നിയമങ്ങളും പൂർണ്ണമായും സർക്കാർ പിൻവലിക്കുകയാണ് വേണ്ടതെന്നാണ് കർഷകർ ഇന്ന് പ്രതികരിച്ചത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ ട്രാക്ടർ റാലി നടത്താനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും കർഷക സംഘടനകൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് നിയമങ്ങളിലെ പോരായ്മകൾ പരിശോധിക്കാൻ സമിതിയെ വയ്ക്കാമെന്നായിരുന്നു കർഷക സംഘടനകളുമായി ഇന്നലെ നടന്ന പത്താംവട്ട ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അറിയിച്ചത്. ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ നിയമങ്ങൾ നടപ്പാക്കില്ല എന്ന സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും സർക്കാർ പ്രതിനിധികൾ അറിയിച്ചിരുന്നു. ഇക്കാര്യം ഇന്ന് വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം കർഷക സംഘടനകൾ നിരാകരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ട്രാക്ടർ പരേഡ് തടയണം എന്ന് ഡൽഹി പോലീസ് സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സുപ്രീംകോടതി അത് തടയാൻ തയ്യാറായിരുന്നില്ല. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ സ്പുട്നിക് വി യുഎഇയിൽ കോവിഡിനെതിരായ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ യുഎഇ ആരോഗ്യമന്ത്രാലയം അനുമതി നൽകുന്നു. ചൈനീസ് നിർമ്മിത സിനോഫാം, അമേരിക്കൻ കമ്പനി ഫൈസർ വികസിപ്പിച്ചിട്ടുള്ള വാക്സിൻ എന്നിവയ്ക്ക് നേരത്തെ തന്നെ യുഎഇ അംഗീകാരം നൽകിയിട്ടുണ്ട്. സ്പുട്നിക് കൂടിയെത്തുന്നതോടെ യുഎഇയിൽ ഉള്ളവർക്ക് മൂന്ന് വാക്സിനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ലഭ്യമാകുന്നത്. യുഎഇയിൽ ഇന്ന് 3529 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3901 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. അതേസമയം 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ യുഎഇയിലെ കോവിഡ് മരണസംഖ്യ 766 ആയി ഉയർന്നു. കേരളത്തിൽ ഇന്ന് 6334 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല എറണാകുളമാണ്. എറണാകുളത്ത് 771, മലപ്പുറം 657, കോട്ടയം 647, കൊല്ലം 628, കോഴിക്കോട് 579, പത്തനംതിട്ട 534, തിരുവനന്തപുരം 468, തൃശൂരിൽ 468, ആലപ്പുഴ 415, ഇടുക്കി 302, കണ്ണൂരിൽ 299, പാലക്കാട് 241, വയനാട് 238, കാസർഗോഡ് 87 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ഇന്നത്തെ ജില്ല തിരിച്ചുള്ള കണക്ക്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.34 ആണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 93 പേരാണ് കേരളത്തിന് പുറത്തുനിന്നും വന്നവർ. അതിൽ യുകെയിൽ നിന്ന് വന്ന ഒരാൾ കൂടി ഉൾപ്പെടുന്നു. അടുത്തിടെ യുകെയിൽ നിന്ന് വന്ന 66 പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. യുകെയിൽ നിന്നും കേരളത്തിലെത്തി കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ സാമ്പിൾ തുടർ പരിശോധനയ്ക്കായി പൂനെയിലെ ലാബിലേക്ക് അയക്കാറാണ് പതിവ്. അത്തരത്തിൽ ഇതുവരെ 9 പേരിൽ ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 21 മരണം കൂടി സംഭവിക്കുമ്പോൾ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 3545 ആയി ഉയർന്നു. 6229 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രധാന കോവിഡ് വാക്സിൻ നിർമ്മാണ കമ്പനിയായ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ അഗ്നിബാധയിൽ 5 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിലാണ് ഇന്നുച്ചയോടെ അഗ്നിബാധ ശ്രദ്ധയിൽപ്പെട്ടത്. ഇലക്ട്രിക്കൽ തകരാറിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് ആദ്യ നിഗമനം. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെയിൽ 100 ഏക്കർ വിസ്തൃതിയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന കോവിഷീൽഡ് എന്ന കോവിഡ് വാക്സിനാണ് ഇന്ത്യയിൽ പ്രധാനമായും വിതരണം ചെയ്യുന്നത്. 30 രാജ്യങ്ങൾക്കെങ്കിലും വാക്സിൻ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. നിലവിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് ഇക്കുറി തീ പടർന്നിട്ടില്ലെന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ ആദ്യം അറിയിച്ചത്. ഭാവിയിൽ കൂടുതൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി കണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന വേളയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി ഫയർ എഞ്ചിൻ 3 മണിക്കൂറിലേറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പോളിയോ, ഡിഫ്തീരിയ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, മീസിൽസ്, മംസ്, റുബല്ല മുതലായ രോഗങ്ങൾക്കെതിരായ വാക്സിൻ ഉൾപ്പെടെ ഓരോ വർഷവും 150 കോടി ഡോസ് വാക്സിനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത്. സൈറസ് പൂനാവാല 1966 പൂനെയിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് കോവിഡിനെതിരായ വാക്സിൻ നിർമ്മിക്കാൻ ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരായ ആസ്ട്രാസെനക്കയും ചുമതല ഏൽപ്പിച്ചിരുന്നത്. ആലപ്പുഴയിലെ ബൈപ്പാസ് ഉദ്ഘാടനം ജനുവരി 28 നടത്താൻ തീരുമാനിച്ചു. ചടങ്ങിൽ പ്രധാനമന്ത്രി എത്തില്ലെന്ന് വ്യക്തമായി. പ്രധാനമന്ത്രിക്ക് ചടങ്ങിലെത്താൻ അസൌകര്യമുള്ളതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നായിരിക്കും ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഡോളർ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി. കാക്കനാട് ജയിലിലെത്തിയാണ് കസ്റ്റംസ് സംഘം അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ശിവശങ്കറിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് അനുമതി നൽകിയത്. സംസ്ഥാന നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം ഉമർ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം തള്ളി. 3.25 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയാണ് നടന്നത്. പ്രമേയം തള്ളിയതിനെ തുടർന്ന് വോട്ടെടുപ്പിന് കാത്തുനിൽക്കാതെ പ്രതിപക്ഷം സഭ വിട്ടു. സ്പീക്കറുടെ സ്ഥാനത്ത് നിന്നും പി ശ്രീരാമകൃഷ്ണൻ മാറി നിൽക്കും എന്ന് പറയുമെന്നാണ് തങ്ങൾ കരുതിയതെന്നും അത് പറയാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. 17 വർഷത്തിനുശേഷമാണ് സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി സ്പീക്കർക്കുള്ള ബന്ധം സംശയകരമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. സ്പീക്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ പോകുന്നുവെന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്നും പ്രതിപക്ഷം പറഞ്ഞു. സഭയുടെ അന്തസ്സും മാന്യതയും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ സ്പീക്കർ തന്നെ അത് ലംഘിച്ചിരിക്കുകയാണ്. ഇത് സഭയോടുള്ള അനാദരവാണ്. സഭയുടെ അന്തസ്സും ഔന്നിത്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ സ്പീക്കറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാദഗതികൾ വാസ്തവരഹിതമാണെന്നായിരുന്നു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പിന്നീട് പ്രതികരിച്ചത്.
ഇങ്ങനൊരു പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ്. കാരണം നമ്മുടെ രാജ്യത്തെ വിയോജിപ്പിന്റെ ഒരു ചെറിയ ശബ്ദം പോലും ഉയരാൻ പാടില്ല എന്ന ഒരു സാമാന്യ അന്തരീക്ഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള നിയമസഭ വിയോജിപ്പിന്റെ ശബ്ദത്തെ ആഘോഷിക്കുന്ന ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. വേണമെങ്കിൽ ഈ ചർച്ച ഒഴിവാക്കാൻ ആവശ്യമായ നിലപാടും സ്പീക്കർക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഈ ചർച്ച നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. 1950 ഞാൻ പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ചെന്നിത്തല സിന്ദാബ എന്ന് പറഞ്ഞിട്ടുള്ള ജാതകമാണ് KSU ജാതകം. ഈ ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളാണോ ഒരു നാടാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ ചെന്നിത്തലയെ കാണാൻ വേണ്ടി ഒരിക്കൽ പോയി. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, മനുഷ്യന്റെ തലയ്ക്കും തെങ്ങിന്റെ കുരയ്ക്കും വിലയില്ലാത്ത നായനാരുടെ ഭരണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞാൻ പലപ്പോഴും അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കും. അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, അദ്ദേഹം തീരെ വളരാത്ത രീതി വീണ്ടും തുടരുകയാണ്. KSU പ്രസിഡന്റ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അല്പം കൂടി വളർച്ച കാണിക്കണം. ഇവിടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് ഉത്തരവാദപ്പെട്ട ഒരു സഭാവേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയും യുക്തിയും ഉണ്ടോ നോക്കണ്ടേ? EMS സ്മൃതി അവിടെ ലൈബ്രറി പൊളിച്ചു കളഞ്ഞു, ഉണ്ടായിട്ടില്ല. അവിടെ പുതിയ EMS സ്മൃതി ഉണ്ടാക്കാൻ 82 ലക്ഷം രൂപ ശരത്ത് എന്ന് പറയുന്ന കൈരളി TVയിലെ പത്രലേഖനം കൊടുത്തു, ഉണ്ടായിട്ടില്ല. FOD ഫസ്റ്റ് ഓഫ് ഡെമോക്രസി സംഘടിപ്പിച്ച MIT പൂനെക്ക് 5 കോടി കൊടുത്തു. 1 രൂപ കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, 1 രൂപ കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. PA വിളിച്ചു, എന്റെ അഡീഷണൽ PA വിളിച്ചപ്പോ എതിർത്തു, നമ്മൾ എതിർത്തു. അദ്ദേഹം മറ്റന്നാൾ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ടെലിഫോൺ കോളിലൂടെ നിയമസഭാ സമ്മേളനത്തിന്റെ പ്രവർത്തികൾക്ക് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിലൊരു മര്യാദകളുണ്ട്. എന്നോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഒരു ഇൻസ്ട്രുക്ഷനും ഇല്ലാതെ സ്പീക്കറുടെ ഒരു പരിവേഷം ഇല്ലാതെ അന്വേഷിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞാണല്ലേ പിന്നെന്താ നിങ്ങൾ നിങ്ങളുടെ PA വിടാതിരുന്നത്? ഞാൻ പറഞ്ഞു അത് എന്റെ മര്യാദ, ആ മര്യാദ ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതേ മര്യാദ തിരിച്ചു പണ്ട് പോയില്ല എന്നല്ലേ പറഞ്ഞു. 8-ാം തീയതി അവിടെ ഹാജരാകുമെന്ന് അറിയിച്ചു. അറിയിച്ചതിന് ശേഷം നമ്മുടെ പ്രിമൈസസിൽ വെച്ചുള്ള ലീഗൽ പ്രോസസ്സിംഗിന് സ്പീക്കറുടെ പെർമിഷൻ വാങ്ങുക എന്നൊരു രീതി കൂടി ഉണ്ട് എന്ന് അവരെ അറിയിച്ചു.
സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടികയിൽ നിലവിൽ 2,67,00,000 വോട്ടർമാർ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 1,37,79,263 സ്ത്രീ വോട്ടർമാരും 1,37,79,263 സ്ത്രീ വോട്ടർമാരും 1,02,95,202 പുരുഷ വോട്ടർമാരുമാണുള്ളത്. ട്രാൻസ്ജെൻഡറിന്റെ എണ്ണം 221 ആയി വർദ്ധിച്ചു. കൂടുതൽ വോട്ടർമാർ ഉള്ള ജില്ല മലപ്പുറമാണ്. കുറവ് വോട്ടർമാർ ഉള്ള ജില്ല വയനാട് ആണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
Is there any chance to add more names? Certainly there is a chance. We have not closed the online process of accepting the applications. This is going on, but their names will come in the supplementary list, which will be published when the elections are announced. Total voters le kurthal sankhya istri voter maarudeyaanu ullathu. Idile 1,37,79,263 purushanmarude 129,5202. Then മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഉള്ളത്, കഴിഞ്ഞ പ്രാവശ്യം 74 മൂന്നാം ലിംഗക്കാർ ഉള്ള ആൾക്കാരായിരുന്നു. ഈ പ്രാവശ്യം ഈ സംഖ്യ 221 കൂടിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ ആർ ടേക്കിംഗ് പാർട്ട് ആൻഡ് ദേ ആർ അപ്ലൈയിങ് ആൻഡ് ദേ ആർ ബിക്കമിംഗ് വോട്ടേഴ്സ് ഇൻ ആർ വോട്ടേഴ്സ് ലിസ്റ്റ്, ഐഡന്റിഫൈയിങ് ദേം ഏജ് ട്രാൻസ്ജെൻഡേഴ്സ്. അല്ലെങ്കിൽ നേരത്തെ അവർക്ക് മടിയായിരുന്നു, അവർ മുന്നോട്ട് വരികയില്ല. 2009 മുൻപ് 0 ആയിരുന്നു ഈ സംഖ്യ. ദേർ മേ ബി ഇൻ ദേ മൈറ്റ് ഹവ് എൻറോൾഡ് ഇൻ ദ കാറ്റഗറി ഓഫ് മേൽ ഓർ ഫീമേൽ, ബട്ട് ദേ ആർ നോട്ട് ഐഡന്റിഫൈയിങ് ദേം ഏസ് ട്രാൻസ്ജെൻഡേഴ്സ്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ്, ദാറ്റ് വാട്ട് എവർ അറ്റ്മോസ്ഫിയർ ഈസ് ക്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ബൈ ദ ഒഫീഷ്യൽ മെഷീനറി, ബൈ ഓൾ ഓഫ് അസ് സൊസൈറ്റിയിലെ ഈ ആൾക്കാരെ മടിയില്ലാതെ അവരെ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള ഒരു കാര്യം പറയാൻ അവർക്ക് ധൈര്യം ഉണ്ട്, ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു. ദിസ് ഇസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദിസ് ഇയർ 221 ട്രാൻസ്ജെൻഡേഴ്സ് ഹാവ് എൻറോൾഡ് ദേം ഏജ് വോട്ടേഴ്സ് ഏജ് ട്രാൻസ്ജെൻഡേഴ്സ്. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് മലപ്പുറം ജില്ലയിലാണ്, 32,14,943. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ ജില്ലയാണ് മലപ്പുറം, 16,07,000. ഔട്ട് ഓഫ് ദിസ് 32, ടോട്ടൽ ഈസ് 32 lakhs. ദെൻ ഏറ്റവും കൂടുതൽ ഈ മൂന്നാം ലിംഗക്കാർ ആയിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്, 57. ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 80 years, ദേ ആർ 6,21,000. ദെൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സംഖ്യയാണ് 1,33,005. സർവീസ് വോട്ടേഴ്സ്, അതായത് ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ, ആർമിയിലെ ജോലി ചെയ്യുന്ന ആൾക്കാരെ, പിന്നെ CRPF, CISF ആ കാറ്റഗറിയിലെ ഉള്ള ആൾക്കാരുടെ ആണ് ഈ സർവീസ് വോട്ടേഴ്സ് നമ്മൾ പറഞ്ഞത്, 56,759. NRI വോട്ടേഴ്സ് കൂടിയിട്ടുണ്ട് കുറച്ച്, കഴിഞ്ഞ പ്രാവശ്യം 89 ആയിരുന്നു, ഈ പ്രാവശ്യം ഇത് 90,000 ആയിട്ടുണ്ട്, 90,709. പ്രവാസി വോട്ടേഴ്സ്, ഏറ്റവും കൂടുതൽ NRI വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിലെ, 34,216.
ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ചെന്നൈയിൻ FC മോഹൻ ബഗാൻ വിജയിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ബഗാന്റെ വിജയം. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ ഒന്നാം സ്ഥാനത്തുള്ള മുംബൈയുമായുള്ള അകലം 2 പോയിന്റാക്കി കുറച്ചു. എന്നാൽ ചെന്നൈയിൻ ടീം 6-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ശ്രീവിത്താസ്.